ഒരു വചനം കഴിഞ്ഞ ദിവസം എന്റെ ഹൃദയത്തിൽ വായിച്ചപ്പോൾ ടച്ച് ചെയ്തൊരു വചനം പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 15-ാം വചനം. ലൂക്ക് ചാപ്റ്റർ 8:15.
നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ബലം കൊടുക്കുന്നവരാ തന്നെ.
നമുക്കെല്ലാം വളരെ പരിചിതമായ കർത്താവിന്റെ വിത്തുകളുടെ ഉപമയിൽ കർത്താവ് നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ മച്യൂറായിട്ടുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ഫലങ്ങൾ പുറപ്പെടുവിച്ചുള്ളൂ. ആ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത്, മലയാളത്തിൽ ഗുണമുള്ള നല്ല ഹൃദയം, അതിന് ഇംഗ്ലീഷ് വാക്ക് ഇങ്ങനെയാണ്, ഓണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട്. സത്യസന്ധതയുള്ള ഒരു ഹൃദയം, അതിനെയാണ് നല്ല ഹൃദയമെന്ന് ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്. നാം വചനങ്ങളെ കേൾക്കുമ്പോൾ വി മസ്റ്റ് ബി ഓണസ്റ്റ്, നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കണം. നാം ആരും പെർഫെക്റ്റ് അല്ല, കുറവുകളുണ്ട്. ആരെല്ലാം സത്യസന്ധതയോടുകൂടി യെസ് വചനം കേൾക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ, യെസ് ഐ എം ഓണസ്റ്റ്, ഞാൻ എന്നോട് തന്നെ സത്യസന്ധത ഉള്ളവനായിരിക്കും, ഞാൻ ദൈവത്തോടും സത്യസന്ധത ഉള്ളവനായിരിക്കും, അങ്ങനെയുള്ളവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള ഹൃദയത്തിലാണ് തന്റെ വിത്തിട്ട് 100 മേനി ഫലം കായ്ക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതൻ എന്നോട് വന്ന് ചോദിച്ചു, വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തി, കുടുംബത്തിലും ജോലിയിലും എല്ലാം പ്രശ്നങ്ങൾ, എനിക്ക് എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സനലിനെ കണ്ടപ്പോൾ സനൽ എന്നോട് പറഞ്ഞു, ഇന്ന ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം സാത്താൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പല തന്ത്രങ്ങളാണ്, അവനോട് എതിർത്ത് നിൽക്കണം, പോ പിശാചേ എന്നൊക്കെ പറയാൻ ഒരു പ്രാവശ്യം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയോട് പറഞ്ഞിരുന്നു. കർത്താവുമായിട്ട് ബന്ധത്തിൽ വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്, എന്നാൽ കർത്താവിന്റെ കൂടെയുണ്ട് എന്ന് പറയുക എന്നോട് പറഞ്ഞു. സല്ല, ഞാൻ ഇതെല്ലാം പറഞ്ഞു നോക്കി, ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞു, പക്ഷെ 11-ാം പ്രാവശ്യം ആകുമ്പോൾ ഞാൻ പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒന്നും എന്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആകുന്നില്ല. എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാമോ? പ്രശ്നത്തിന്റെ നടുവിൽ പറയാൻ ഒരു വാക്ക് എനിക്ക് പറഞ്ഞു തരാമോ? ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ യേശു എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി കർത്താവുമായിട്ട് ബന്ധത്തിൽ വന്നിട്ടില്ല. എങ്കിലും ഞാൻ വിശ്വാസത്താൽ ആ വ്യക്തിയോട് പറഞ്ഞു, എല്ലാത്തിനും നന്ദി എന്ന് പറയുക, എല്ലാത്തിനും നന്ദി. എത്രമാത്രം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്തതെന്ന് അറിയില്ല. പക്ഷെ ആ വ്യക്തിയുടെ അവസ്ഥ കണ്ടപ്പം ഒരു വാക്കെങ്കിലും പറയാതെ ആ വ്യക്തിയെ തിരിച്ച് അയക്കാൻ എനിക്ക് സാധിച്ചില്ല. താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് പറയുക. മനുഷ്യരെല്ലാം ഇങ്ങനെ ഷോർട്ട് കട്ടുകൾ, തന്റെ ജീവിതത്തിൽ കടന്നുപോകുന്ന അവസ്ഥകളുടെ നടുവിൽ ഒരു വാക്ക് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ വ്യക്തിയിൽ നിന്ന് പുറത്തു വരാം എന്നന്വേഷിച്ച് നടക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം യേശുവിന്റെ നാമത്തിലുള്ള ശക്തി എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ആയുഷവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം ഇരുട്ടുപോലെയാണ് തോന്നുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് നാം നന്ദി പറയണം. അവനെ നമ്മൾ സ്തുതിക്കുമ്പോൾ നാം അവനെ അറിഞ്ഞാണ് സ്തുതിക്കുന്നത് എന്നുള്ളൊരു കാര്യം എന്നെ എപ്പോഴും വളരെ സന്തോഷത്തിലേക്ക് നയിക്കും. ഒരു കാലത്ത് ദൈവം ആരെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് നാം സ്തുതിക്കുമ്പോൾ അവന്റെ മഹത്വം ഓരോ പ്രാവശ്യം സ്തുതിക്കുമ്പോഴും അവന്റെ വചനം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും എല്ലാം അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ ശക്തിയെക്കുറിച്ച്, അവന്റെ സ്നേഹത്തെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ, അവന്റെ പരിജ്ഞാനത്തിൽ നാം വളരുമ്പോൾ, അവനെ നാം സ്തുതിക്കുന്നത് ആ ആത്മാർത്ഥതയോടെ ആയിരിക്കും. വെറും വാക്കുകൾ മാത്രമല്ല, ഹൃദയത്തിൽ നിന്നായിരിക്കും. അങ്ങനെ സ്തുതിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമക്കൾ സ്തുതിക്കുമ്പോൾ, ഒരാൾ സ്തുതിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയെയല്ല, ആ വ്യക്തിയുടെ വാക്കുകളെയല്ല, ആരെയാണോ ആ വ്യക്തി ഉയർത്തുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിൽ നാം കൊണ്ടുവരേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കൊരു സഭയായി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മളെല്ലാവരും ഏക പിതാവിന്റെ മക്കളാണ്. അത് ഏക ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും ആരാധിക്കുന്നതും. അവന്റെ ചിന്തകളായിരിക്കണം നാം എപ്പോഴും ധരിക്കേണ്ടത്. പ്രാരംഭമായി ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്ത, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ സാദൃശ്യങ്ങൾ ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. മോഡൽസ്, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ദൈവവചനത്തിൽ കാണുന്ന സാദൃശ്യങ്ങൾ, ആരോടാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ ദൈവവചനത്തിൽ തുലനം ചെയ്തിരിക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തി അതിന്റെ 2 അധ്യായത്തിന്റെ 3, 4, 5, 6, 2 തിമോത്തി chapter 2 verses 3 to 6.
ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിപ്പിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യഫലം അനുഭവിക്കേണ്ടത്.
ഹല്ലേലൂയ. വളരെ 3 വാക്യങ്ങളിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ 3 സാദൃശ്യങ്ങൾ ദൈവവചനം നമ്മെ കാണിക്കുകയാണ്. അതിന്റെ 4-ാം വചനത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു പടയാളിയോട്, എ സോൾജിയർ. അതിന്റെ 5-ാം വചനത്തിൽ ടു ആൻ അത്ലറ്റ്, ഓട്ടത്തിൽ മത്സരിക്കുന്ന ഒരു അത്ലറ്റ്. അതിന്റെ 6-ാം വചനം എ ഹാർഡ് വർക്കിംഗ് ഫാർമർ, ഒരു കൃഷിക്കാരൻ. 3 സാദൃശ്യങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ സാദൃശ്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ശിഷ്യനായ തിമോത്തിക്ക് എഴുതുമ്പോൾ പറയുന്നത്. എന്തുകൊണ്ട് സാദൃശ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്? കാരണം നാം എല്ലാവരും ജീവിക്കുന്ന ഈ ലോകത്തില് സാദൃശ്യങ്ങളിലൂടെ നാം കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ വാക്കുകൾക്കപ്പുറമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം സാദൃശ്യങ്ങളെ ഉപയോഗിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി പറയുന്നതിനപ്പുറമായി ഒരു സാദൃശ്യം നമുക്കെല്ലാം അതിനെക്കുറിച്ചുള്ള ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. കാരണം വളരെ കോമൺ ആയിട്ടുള്ള, ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന സാദൃശ്യങ്ങളാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാമത്തെ സാദൃശ്യം ഒരു പടയാളിയോടാണ്. ഒരു രാജ്യത്തിന്റെ പടയാളിയാകുവാനുള്ള, ഒരു സോൾജിയറാകുവാനുള്ള ക്വാളിഫിക്കേഷൻ, യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നും അവന്റെ വിദ്യാഭ്യാസ യോഗ്യത, അവന്റെ ശാരീരിക ക്ഷമത, അവന്റെ ഉത്സാഹം, അവന്റെ മാനസികമായ കഴിവുകൾ. കാരണം ഒരു മിലിറ്ററിയിലേക്ക്, സൈന്യത്തിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ വളരെ റിഗറസ് ആയിട്ട്, വളരെ പ്രയാസമേറിയ ടെസ്റ്റുകളിൽ കടന്നുപോയിട്ടാണ് അവർ അതിന് ക്വാളിഫൈഡ് ആകുന്നത്. എന്നാൽ അതിന് മുമ്പ് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ, ഒരു രാജ്യത്തിന്റെ ഭടനാകുവാൻ മുമ്പ് വേണ്ട ക്വാളിഫിക്കേഷൻ ആ രാജ്യത്തിന്റെ പൗരനായിരിക്കണം അവൻ. ഹല്ലേലൂയ. ഒരു ഇന്ത്യൻ സൈന്യത്തിൽ ഒരു ജവാനായിട്ടെങ്കിലും കയറണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ശാരീരിക ക്ഷമതയും വിദ്യാഭ്യാസവും എല്ലാത്തിനും മുമ്പ് അവനുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ, അവനൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹി ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നോ ആസ്ട്രേലിയയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ ഇവിടെ വന്ന് വളരെ വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളായിരിക്കാം, വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരിക്കാം, വളരെ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള വ്യക്തിയായിരിക്കാം, വളരെ ഫിസിക്കലി ഫിറ്റായ വ്യക്തിയായിരിക്കാം. പക്ഷേ ആ വ്യക്തി ഇന്ത്യൻ പൗരൻ അല്ലാത്തിടത്തോളം കാലം അവനൊരിക്കലും ഇന്ത്യ രാജ്യത്തിന്റെ ഭടനായി തീരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പോരാളിയായിട്ട് ദൈവം നമ്മളെ ചേർത്തുവെങ്കിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം, അവന്റെ രാജ്യത്തിന്റെ പൗരന്മാരായി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇറ്റ്സ് എ പ്രിവിലേജ്, ഇതൊരു ഒരു പ്രിവിലേജ് ആണ്. രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുക, ഒരു പടയാളിയായി തീരുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആണ്. ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്നവരാരും ആ രാജ്യത്തിന്റെ സോൾജിയറായി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അവിടെ കമ്പനികളുടെ തലപ്പത്തൊക്കെ എത്തിക്കാണും, പക്ഷേ ഏത് രാജ്യത്തും അത് ആ രാജ്യത്തിന്റെ സൈന്യത്തിൽ അംഗത്വം വേണമെങ്കിൽ ആ രാജ്യത്തിന്റെ സിറ്റിസൺ ആയിരിക്കണം. ഹല്ലേലൂയ. നാം നമ്മുടെ പൗരത്വം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? നാം നമ്മുടെ പൗരത്വം ഓർത്ത് വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ, സ്വർഗീയ പൗരന്മാരാണ് നാം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് ഈ പടയാളിക്ക് ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കഴിയുന്നത്. വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലും ദൈവരാജ്യത്തിന്റെ പടയാളിയാണ് എന്നാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. ഇതൊരു ഒരു തിരഞ്ഞെടുപ്പല്ല. ദൈവം ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? നമ്മുടെ പേര് സൈന്യത്തിന്റെ റെക്കോർഡിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇന്ത്യയിലെ സൈന്യത്തിൽ വളരെ ചുരുക്കം പേർ മാത്രമേ ആ സൈന്യത്തിൽ ചേരുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയല്ല. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ സൈന്യത്തിന്റെ റെക്കോർഡിലും സൈന്യത്തിലെ അംഗങ്ങളായിരിക്കുന്ന ലിസ്റ്റുകളിലെല്ലാം പേര് നമ്മുടെ ഉണ്ട്. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു പടയാളിയാണ്. ചിലർ മാത്രമല്ല പടയാളികൾ, എല്ലാവരും പടയാളികളാണ്. ഇനി ഈ പടം നിർത്തണമെങ്കിൽ ഒറ്റ ഒരു ഓപ്ഷനുള്ളൂ, ജീവന്റെ പുസ്തകത്തിന്റെ പേര് പോയാൽ പടയാളി എന്നുള്ള നിങ്ങളുടെ സ്ഥാനം പോവും. അല്ലെങ്കിൽ ഈ ടൈറ്റിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് വീണ്ടും ജനനം ഇത്ര വലിയൊരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ട. എപ്പോഴും ദൈവത്തിന് നന്ദി പറയുമ്പോൾ, കർത്താവെ സ്വർഗീയ പൗരനാക്കി എന്നെ തീർത്തതിനായി ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ യുദ്ധം ചെയ്യുവാൻ ദൈവം നമുക്ക് നമ്മളെ ക്വാളിഫൈഡ് ആയിട്ട് കണ്ടത് നമ്മുടെ ആരുടെയും യോഗ്യതകളല്ലായിരുന്നു. ഹല്ലേലൂയ. അവന്റെ രാജ്യത്തിൽ നമ്മെ വീണ്ടും ജനനത്താൽ അവൻ അംഗമാക്കി തീർത്തതുകൊണ്ട് മാത്രമാണ് നാം സ്വർഗീയ പടയാളികളായി തീർന്നത്. സ്തോത്രം. ലോകത്തിൽ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന പോലെ അല്ല ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ കാണുന്നത്. എന്നാൽ എന്ത് യുദ്ധം ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? എന്താണ് നമ്മുടെ ബാറ്റിൽ? ഒരു രാജ്യത്തിന്റെ പടയാളി ആ രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി തന്നെ ആക്രമിക്കാൻ വരുന്നവർക്ക് എതിരെ അവരെ രാജ്യത്തെ സംരക്ഷിക്കുവാനും ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുമാണ് ആ രാജ്യത്തെ സൈന്യത്തിലെ പടയാളികളാക്കി രാജ്യം അവനെ നിയമിക്കുന്നതും അവനെ അയക്കുന്നതും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാച്ചുകളോടും അധികാരങ്ങളോടും ഈ അന്താരക ലോകത്തിന്റെ അധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ളത്. എന്നാൽ പ്രാഥമികമായി ഒരു ദൈവ പൈതലിന്റെ യുദ്ധം അത് പുറത്തല്ല ഞാൻ മനസ്സിലാക്കുന്നു, അത് അകത്താണ് പ്രാഥമികമായി ഫസ്റ്റ് നടക്കുന്നത്. അതിനുശേഷമാണ് പുറത്തുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കൊരു വചനഭാവം വായിക്കാം. രണ്ടാം കൊരിന്ത്യ ലേഖനം അതിന്റെ 10-ാം അധ്യായം 3, 4, 5 സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 3, 4, 5.
ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പനങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിവിരിക്കുന്നു. നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു.
ഹല്ലേലൂയ. പുറമേയുള്ളതല്ല അകത്തുനിന്നുള്ളത് നോക്കുവാൻ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും, അതിന്റെ 3-ാം വചനം, ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങൾ അല്ല. അപ്പോൾ ഒരു പടയാളിക്ക് ആയുധം ആവശ്യമാണ്. ആയുധം കൂടാതെ ഒരു പടയാളിയായി തീരുന്നില്ല. അവൻ വീട്ടിൽ വരുമ്പോൾ ആയുധങ്ങൾ അവന്റെ ആവശ്യമില്ല. പക്ഷേ പടമുഖത്ത് അവനായിരിക്കുമ്പോൾ അവന് പടച്ചട്ട ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ആയുധങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ജഡത്തിന്റെ ആയുധങ്ങൾ അല്ല, പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ ആയുധങ്ങൾ ജഡത്തിന്റെ ആയുധങ്ങൾ അല്ല എന്ന് നാം തിരിച്ചറിയണം. കാരണം ഒരു ആത്മീയ യുദ്ധത്തിൽ ഒരിക്കലും ജഡികമായ ആയുധങ്ങൾ പ്രയോജനപ്പെടത്തില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. എന്താണ് ജഡത്തിന്റെ ആയുധങ്ങൾ? അത് നമ്മുടെ ബലമായിരിക്കാം, നമ്മുടെ പണമായിരിക്കാം, നമ്മുടെ ഇൻഫ്ലുവൻസുകളായിരിക്കാം, നമ്മുടെ യോഗ്യതകളായിരിക്കാം, എന്തുമായിരിക്കോട്ടെ, ലോകത്തിലെ മനുഷ്യർ ഗ്ലോറി വലുതെന്ന് കാണുന്ന എല്ലാം, അവർ തുറന്നു പോരുന്ന, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം എന്താണ്? ജഡത്തിന്റെ ആയുധങ്ങളാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ യുദ്ധം ചെയ്യുവാൻ ഇതിനെ കൊണ്ട് കഴിയത്തില്ല എന്ന് യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഒരുപക്ഷെ അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ ആയുധങ്ങൾ എടുത്തുപയോഗിക്കുക എന്നുള്ളതാണ്. എന്നെ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും എല്ലാം അത് ചെയ്തിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ അതിന്റെ അവസാനം വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓണസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ സത്യസന്ധമാണെങ്കിൽ ഞാൻ സമ്മതിക്കും, ഞാൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് ജഡത്തിന്റെ ആയുധങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല, കോട്ടകളെ ഇടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആത്മീയ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ച് വേണം യുദ്ധം ചെയ്യുവാൻ. ഫിഷ് ലേഖനത്തിന്റെ 6-ാം അധ്യായത്തില് നമുക്കറിയാം ആ സർവായുധ വർഗം, ആ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്, സത്യവും നീതിയും സ്നേഹവും രക്ഷയും വിശ്വാസവും പ്രാർത്ഥനയും എല്ലാമാകുന്ന ആ ഹോൾ ആർമർ, ആ പടച്ചട്ട അണിഞ്ഞു മാത്രമേ, അതിനൊന്നും ഒരു ജഡത്തിന്റെ ആയുധങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. കഴിവുകൾ, ഇൻഫ്ലുവൻസുകൾ, പണമൊന്നും അതിനകത്ത് നമ്മൾ കാണുന്നില്ല. ആത്മീയ ആയുധങ്ങൾ കൊണ്ട് മാത്രമുള്ള യുദ്ധമാണ്. എന്താണ് ഈ യുദ്ധം മൂലം നാം തകർക്കുന്നത്? അല്ലെ, ഒരു പോരാളി യുദ്ധം ചെയ്ത് ശത്രുവിനെ തോൽപ്പിക്കണം. ഒന്നുകിൽ അവനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അവനെ തുരത്തി ഓടിക്കണം. അതിന്റെ 5-ാം വചനത്തില് എന്താണ് നാം തകർക്കുന്നത്? അവയാൽ ഞങ്ങൾ, ഏത് ആത്മീയ ആയുധങ്ങളാൽ ഞങ്ങൾ തകർക്കുന്നത് എന്താണെന്നറിയാവോ? സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുക. ഇതിന് ആത്മീയ ആയുധങ്ങൾ മാത്രമേ ഉപകരിക്കത്തുള്ളൂ. യുദ്ധക്കളം എന്ന് പറയുന്നത് നമുക്ക് പുറമെയുള്ള ഒന്നല്ല, നമ്മുടെ അവകമേയാണ് ആദ്യം യുദ്ധം. നമ്മുടെ മനസ്സാണ് നമ്മുടെ ബാറ്റിൽ ഫീൽഡ്. യുദ്ധക്കളം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിൽ ഉയരുന്ന ചിന്തകൾ, സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന ഉയർച്ചകളെയൊക്കെ എന്താണ് ഇടിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. പക്ഷെ എങ്ങനെ നമുക്ക് ഇടിച്ചു കളയാം? ആത്മീയ ആയുധങ്ങൾ അതിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മുടെ ഹൃദയ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം ചിന്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, അതിന്റെ എല്ലാ ചിന്തകളെല്ലാം ഒറ്റ വാക്കിൽ ഒന്ന് ഒതുക്കുവാൻ ചോദിച്ചാൽ ഇങ്ങനെ പറയും, സ്വാർത്ഥതയുടെ ചിന്തകളാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്നു വരുന്ന കോട്ടകൾ. സ്വാർത്ഥതയുടെ, സെൽഫിഷ് തോട്ട്സ്, സ്വാർത്ഥതയുടെ നമ്മുടെ തന്നെ ചിന്തകളെ നമ്മൾ ഓണസ്റ്റായിട്ട് ഒന്ന് നോക്കുക. എന്റെ മനസ്സിൽ വരുന്ന ചിന്തകളുടെ എല്ലാം അത് ആരെ കേന്ദ്രീകരിച്ചാണ് ആ ചിന്തകൾ കൂടുതലും നിൽക്കുന്നത് എന്ന് നാം ഒരു ഓണസ്റ്റായാൽ പലപ്പോഴും നമുക്കറിയാം. സ്വയത്തെ, എന്റെ ഇഷ്ടങ്ങളെ പ്രീതിപ്പെടുത്തുന്ന, എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നാം ആരും വലിയ പിന്മാറ്റക്കാരനായി പോയിട്ടോ അല്ല, നാം ആരും വലിയൊരു പാപത്തിൽ വീണിട്ടോ ഒന്നുമല്ല. നാം ജഡത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വായിച്ചതുപോലെ ആ ജഡീക ചിന്തകൾ, സ്വാർത്ഥതയുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വന്നുകൊണ്ട് ഇരിക്കും. എന്നാൽ ഈ സ്വാർത്ഥതയുടെ ചിന്തകളെ നാം പിടിച്ചടക്കിയില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. കാരണം ആ ചിന്തകൾ നാം കീഴടങ്ങിയാൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രവൃത്തിയുണ്ടല്ലോ, അത് സ്വാർത്ഥതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു പ്രവൃത്തി ആയിത്തീരും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്, എത്രയോ വർഷമായിട്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയാണ്, ഇപ്പോഴും എന്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്നാൽ ഒരു സത്യം ഞാൻ തിരിച്ചറിയുന്നു, മരണം മൂലം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, ഇതുമൂലം നമ്മൾ മാറ്റപ്പെടുന്നത് വരെ ഈ യുദ്ധം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹാലലൂയ. ലോകത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു റിട്ടയർമെന്റ് ഏജ് ഉണ്ട് അല്ലെ? അത് 55 ഒക്കെ ആയിരിക്കാം. എന്നാൽ അതിനുശേഷം പോസ്റ്റ് റിട്ടയർമെന്റ്, എല്ലാവരും പറയുന്നത് എക്സ് ആർമി റിട്ടയർഡ് സൈനികൻ. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല, ഇത് റിട്ടയർഡ് സൈനികൻ എന്നുള്ള ഒരു പോസ്റ്റ് ഇല്ല. മരണം ആണ് നമ്മുടെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഹാലലൂയ. അപ്പോൾ ഈ യുദ്ധം ഞാൻ കുറച്ചു കാലം ചെയ്യാം, പിന്നെ യുദ്ധം നിർത്താമെന്ന് വായിച്ചാൽ ഇല്ല. ഒന്നെങ്കിൽ കണ്ണപ്പി, ഈ ലോകത്ത് നാം ആയിരിക്കും തോറും ഈ യുദ്ധം ചെയ്തേ മതിയാവും. അവസാനം വരെ ചെയ്യേണ്ട ഒരു യുദ്ധമാണ് ഈ യുദ്ധം. സ്വാർത്ഥതയ്ക്കെതിരെയുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് നാം മരണക്കിടക്കയിൽ പോലും പോരാടേണ്ട ഒരു യുദ്ധമാണെന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദൈവം ആ യുദ്ധം ചെയ്യുവാൻ നമ്മെ സഹായിക്കും. ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. ഈ വചനങ്ങളെ നമുക്ക് പരിചയമുള്ള വചനങ്ങളാണ്. 2 കൊരിന്ത്യർ 5:15.
എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവരിനെയും തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. ഈ ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി അല്ല, ആ പദമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. അപ്പോൾ സ്വാർത്ഥതയുടെ ചിന്തകൾ നാം പിടിച്ചടക്കാതെ ഒരിക്കലും കർത്താവിനായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ഫിലിപ്പി ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം വചനം.
ഓരോരുത്തർ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം.
ഹല്ലേലൂയ. അനേക ദൈവവചനങ്ങൾ ഇങ്ങനെ എനിക്ക് നിങ്ങളെ എടുത്തു കാണിക്കുവാൻ കഴിയും. ഇതിലെല്ലാം ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം സ്വാർത്ഥ ചിന്തകളെ വിഴിഞ്ഞ് ജീവിക്കണം. സ്വാർത്ഥ ചിന്തകൾക്കെതിരെ നാം ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ മാത്രമേ അതിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്വാർത്ഥ ചിന്തകൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? സ്വാർത്ഥ ചിന്തകൾ നമ്മെ തന്നെ പ്രസാദിപ്പിക്കും. പ്ലീസിംഗ് അവർ സെൽഫ്. എന്നാൽ ദൈവികമായ ചിന്തകൾ നമ്മെ തീർത്ത് പ്രസാദിപ്പിക്കുന്നവരാക്കി തീർക്കുന്നു. റോമാലേഖനത്തിന് 15-ാം അധ്യായത്തിന്റെ 1-3 വരെയുള്ള വചനങ്ങൾ.
എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതയുടെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല.
ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ക്രൈസ്റ്റ് ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്. അപ്പോൾ സ്വാർത്ഥ ചിന്തകളുടെ എല്ലാം അതിന്റെ ഉറവിടം തന്നെ തന്നെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് വെച്ചിരിക്കുന്ന മാതൃക എന്താണ്? ക്രിസ്തുവും തന്നിൽ തന്നെ ഹി ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്. എന്തൊരു നല്ല മാതൃക! എന്നാൽ ഇതൊരു യുദ്ധത്തിന്റെ മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. കാരണം സ്വാർത്ഥ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യുദ്ധങ്ങൾ നമ്മൾ കൂടുതൽ കാണുന്നത് പഴയ നിയമത്തിലാണ്. പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അവിടെ യുദ്ധങ്ങൾ ധാരാളമായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നു, ന്യായാധിപന്മാർ യുദ്ധത്തിന് പോകുന്നു. ആ പഴയ നിയമത്തിലെ ഒരു രാജാവിന്റെ കാര്യം നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ, ഈ സാഹചര്യത്തിൽ എടുക്കാം. ദാവീദിനെ കുറിച്ച് പഴയ നിയമത്തില് ദൈവം എപ്പോഴും അനുകരിക്കുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന രാജാവാണ് ദാവീദ് രാജാവ്. എന്നാൽ നമുക്കറിയാം ദാവീദിന്റെ രാജാ ജീവിതത്തില് ദാവീദ് വലിയൊരു പാപത്തിൽ വീണു. 2 സാമുവൽ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വചനം വായിക്കാം.
പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാം ഇസ്രയേലിനെയും അയച്ചു. അവർ അമോനിയ ദേശം ശൂന്യമാക്കി റബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു.
വളരെ സ്ലോ ആയിട്ട് വായിക്കണം. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് ദാവീദ് അരമനയിൽ തന്നെ പാർത്തു. ദാവീദ് ഒരു യുദ്ധ വീരനായിരുന്നു. ഗൊലിയത്തിനെ വീഴ്ച്ച് അവിടെ തുടങ്ങിയ ദാവീദ് യുദ്ധങ്ങൾ അനവധി ചെയ്ത് പരിചയമുള്ള, സൈന്യത്തെ മുഴുവൻ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. എന്നാൽ തന്റെ രാജ്യത്തിനൊക്കെ ഉറപ്പായി, ജനങ്ങളെല്ലാം തന്നെ രാജാവെന്ന് അംഗീകരിച്ചു. അങ്ങനെ തന്റെ അരമനയിൽ പാർക്കുമ്പോൾ, തന്റെ സൈന്യങ്ങളെല്ലാം യുദ്ധം ചെയ്യുമ്പോൾ ദാവീദ് ചെയ്ത ഒരു കാര്യം, തന്റെ അരമനയിൽ തന്നെ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു കാലമായിരുന്നു അത്, എങ്കിലും ദാവീദ് രാജാവ് യുദ്ധത്തിന് പോയില്ല. പിന്നെ അവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ബത്ശേബയോടുള്ള പാപത്തിൽ വീഴുകയും അതിന്റെ പരിണതഫലമായ കൊലപാതകത്തിലേക്കും എല്ലാം അവനെ കൊണ്ട് നയിക്കുകയും അതിന്റെ ഫലം അവൻ 25 വർഷങ്ങൾ അവൻ കണ്ടു. അവന്റെ തലമുറയിൽ 4 പേർ മരണം, അവന്റെ കുടുംബത്തിൽ വാൾ ഒരു പ്രാവശ്യം പോലും ഇല്ലാതെ വന്നിട്ടില്ല. അവൻ ചെയ്ത പാപത്തിന് അവൻ പരിണത ഫലം ദാവീദ് അനുഭവിച്ചു. ദൈവം ക്ഷമിച്ചു, ദൈവം എങ്കിലും അതിന്റെ പരിണത ഫലം അവൻ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഇത് എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം എന്റെ മനസ്സിൽ വന്ന ചിന്തയാണ്, യുദ്ധം ചെയ്യുന്ന ഒരു പടയാളി. നാം തിമോത്തിയുടെ ലേഖനത്തിൽ വായിച്ച 4 വചനമാണ്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. നീ ഒരു പടയാളിയായിട്ടാണ് വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ എപ്പോഴും പടയാളിയായിട്ട് തന്നെ തുടരണം. ഒരിക്കലും അരമനയിലിരുന്ന് മറ്റുള്ളവർ യുദ്ധം ചെയ്യുമ്പോൾ ഇരിക്കുവാനുള്ള അവകാശം നമുക്ക് ഒരു പടയാളിക്ക് ഇല്ല. ചെയ്താൽ അതിന്റെ ഒരു അപകടം, പാപത്തിൽ വീഴാൻ വലിയ സാധ്യതയുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ നാം പഠിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു, നമ്മളെല്ലാം ചിന്തയാണ് പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിയുമ്പോ ഞാൻ ഒരു ആത്മീയനായിത്തീരാം. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ഒക്കെ പഠിച്ചപ്പോൾ മനസ്സിലായത്, ആരൊക്കെ യുദ്ധം ചെയ്യുന്നുവോ അവരെല്ലാം ജയാലികളായിട്ട് ജീവിക്കുന്നു, ആരെല്ലാം സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടുന്നുവോ അവരെല്ലാം പരാജയപ്പെടുന്ന ഒരവസ്ഥ അല്ലെ. ഈ ചിന്തകൾ, മാനുഷിക ചിന്തകൾ നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥ ആണ് ഒരു ജയത്തിന്റെ അവസ്ഥയെന്ന് ഞാൻ ചിന്തിക്കും. എന്നാൽ ദൈവത്തിന്റെ വചന പ്രകാരം അങ്ങനെ അല്ല, യുദ്ധം ചെയ്യുന്നവനാണ് ജയാളിയായിട്ട് എപ്പോഴും ആയിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യാത്തതുകൊണ്ട് വലിയ പരിണിത ഫലം അവൻ അനുഭവിക്കേണ്ടി വന്നു. ദൈവം ക്ഷമിച്ചു. എന്നാൽ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ നടന്നു. ആ വ്യക്തിയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, അത് മറ്റാരുമല്ല ഊരിയാവ്. ആരുടെ ഭാര്യയാണോ ദാവീദ് മോഹിച്ചത്? ആ പടയാളിയുടെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 6
അപ്പോൾ ദാവീദ് ഹിത്യനായ ഊരിയാവെ തന്റെ അടുക്കൽ അയപ്പാൻ യോവാവിന് കൽപ്പന അയച്ചു.
യോവാവ് മിലിട്ടറി കമാൻഡ് ലീഡറാണ്, ദാവീദിന്റെ സൈന്യ അധിപനാണ് യോവാവ്. യോവാവിന് ദാവീദ് ഒരു കൽപ്പന അയച്ചു, ഊരിയാവിനെ എന്റെ അടുക്കിലേക്ക് അയക്കുക. തന്റെ പാപത്തെ മറയ്ക്കുവാൻ ആ ദാവീദ് തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്. ഊരിയാവ് വന്നപ്പോൾ ദാവീദ് എന്താണ് ചോദിക്കുന്നത്? അതിന്റെ 7 വചനം,
ഊരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാവിന്റെയും പടജനത്തിന്റെയും സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് ഊരിയാവയോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു.
ഒരു രാജാവ് ഒരു പടയാളിയെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടോ? എന്തൊരു റോയൽ ട്രീറ്റ്മെന്റ് ആണ്! കാർഗിൽ യുദ്ധം വളരെ ചൂട് പിടിച്ചിരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളോട് പറയാം, നീ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തോട് അത്ര കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, താനൊരു പടയാളിയാണ്, തന്റെ പ്രൈമറി കോളിംഗ് എന്താണ് തിരിച്ചറിയാത്ത ഒരു പടയാളി ചിലപ്പോൾ പോയേക്കാം. പക്ഷെ ഇവിടെ കമാൻഡ്മെന്റ് വന്നു, നീ രാജാവ് വിളിക്കുന്നു, അതിന് മുകളിലുള്ള ആളാണ് വിളിക്കുന്നത്, അപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല. ഊരിയാവ് വന്നു, പക്ഷേ ദാവീദ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നീ വീട്ടിൽ പോയി വശിച്ചെടുത്തോ, കാല് കഴുത, സമ്മാനം കൂടെ ഞാൻ നിന്റെ കൂടെ അയക്കുന്നു. എന്നാൽ ഊരിയാവ് ചെയ്തതെന്താണെന്ന് നോക്കിയേ.
ഊരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിക്കൽ കിടന്നുറങ്ങി.
അടുത്ത വചനം,
ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിന്റെ വീട്ടിൽ പോകാതിരുന്നത് എന്തെന്ന് ചോദിച്ചു.
ഹല്ലേലൂയ. ഊരിയാവിന്റെ അവസ്ഥ, ഒരു യുദ്ധമുഖത്ത് പോരാട്ടം ചെയ്ത് തളർന്ന ഒരു വ്യക്തിയാണ്. രാജാവ് സൈന്യത്തിന്റെ മുകളിലുള്ള ആള് പറയുകയാണ്, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. എന്നാൽ ഊരിയാവ് അത് ചെയ്യുന്നില്ല. അവൻ രാജധാനിയിൽ തന്നെ പോവാണ്, അവന്റെ വീട്ടിൽ പോയില്ല. ഊരിയാവ് പറയുന്ന ഒരു മറുപടി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ 11-ാം വചനം,
ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രയേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനായ യോവാബും യജമാന്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ പോകുമോ? നിന്നാണേ, നിന്റെ ജീവനാണേ, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു.
ഊരിയാവിന്റെ മറുപടി ശ്രദ്ധിച്ചോ. ഇവിടെ അവൻ ദാവീദിനേക്കാളും നീതിവാനായി നാം കാണുന്നു. രാജാവ് പറഞ്ഞിട്ടും അവൻ ചെയ്തില്ല. അവന്റെ മനസ്സിൽ അവൻ വിചാരിച്ചത് എന്താണ്? പെട്ടകം ഇവിടെയല്ല, പെട്ടകം യുദ്ധമുഖത്ത് ആണ്. ദൈവത്തിന്റെ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന് വേണ്ടി തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. പെട്ടകം പുറത്താണ്. യഹൂദയും ഇസ്രായേലും ദൈവത്തിന്റെ ജനം എവിടെയാണ് പാർക്കുന്നത്? അവർ വീടുകളിലല്ല പാർക്കുന്നത്, അവർ യുദ്ധ മുഖത്താണ്. എന്റെ സൈന്യാധിപൻ എന്നെ, ഞാൻ ആർക്കാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, അവൻ വീട്ടിലല്ല, അവൻ വെളിമ്പ്രദേശത്ത് ജനങ്ങൾ കൂടാരങ്ങളിൽ യുദ്ധമുഖത്ത്. ഈ സമയത്ത് ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോയി വിശ്രമിക്കും? ഊരിയാവിന്റെ ജീവിതം നാം നോക്കുക. ഒരേ ടൈമിലാണ് നടക്കുന്നത് കേട്ടോ, ഇതൊരു രണ്ട് കാലഘട്ടങ്ങളിലല്ല, ഒരേ ടൈമിലാണ് നടക്കുന്നത്. ദൈവ രാജ്യത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവൻ, ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവൻ, ദൈവജനത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് തീഷ്ണതയുള്ള ഒരു പടയാളിക്ക് പോലും യുദ്ധത്തിന്റെ സമയത്ത് വിശ്രമിക്കുവാൻ കഴിയത്തില്ല എന്ന് ഊരിയാവിന്റെ ജീവിതത്തിൽ നിന്നാം ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. അവൻ തന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു അല്ലേ, തന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. എങ്കിലും അവൻ രാജാവ് അനുവദിച്ച ആ റെസ്റ്റ് അവന് എടുത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പടയാളികളായിട്ടാണ് വിളിക്കപ്പെട്ടതെങ്കിൽ ചില അനുവദനീയമായ കാര്യങ്ങൾ പോലും നാം വേണ്ടെന്ന് വെക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ യുദ്ധം ചെയ്യുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഒരു വചനം വായിക്കാം, ഒന്നാം കൊരിന്ത്യ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 23-24 വചനങ്ങൾ.
സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയവർദ്ധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും അന്വേഷിക്കട്ടെ.
ഹല്ലേലൂയ. എവിടെയും പറയാണ്, സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കട്ടെ. അതിന് മുമ്പായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പാഠമല്ല നാം ചെയ്യുന്നത്, എങ്കിലും അത് ആത്മീയ വർധന വരുത്തുന്നില്ല. ഒരു പോരാളിക്ക് ചേരാത്ത കാര്യമാണെന്ന് നമുക്ക് തോന്നിയാൽ അത് വിട്ടുകളയുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. സ്വാർത്ഥ ചിന്തകൾ നാം വെടിയണമെങ്കിൽ, സ്വാർത്ഥതയെ അല്ലെങ്കിൽ സ്വയത്തെ നാം പ്ലീസ് ചെയ്യാതെ പ്രസാദിപ്പിക്കാതെ ജീവിക്കണമെങ്കിൽ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞേ മതിയാവും. എങ്കിൽ മാത്രമേ ഒരു പോരാളിയായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. എപ്പോഴും നമ്മുടെ കംഫർട്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷം നാം പടയാളിയെ തീരുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഊരിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അവൻ അനീതിനീതയായ റെസ്റ്റ് അവൻ എടുത്തില്ല, അവൻ പടയാളിയായിട്ട് തന്നെ തുടർന്നു. എന്നാൽ ദാവീദ് യുദ്ധത്തിന് പോകാതെ റെസ്റ്റ് എടുത്തപ്പോൾ അവൻ പാപത്തിൽ വീണു. ഇതിന് പാപം ചെയ്യുകയാണെന്നൊന്നും നാം ചിന്തിക്കരുത്. ദൈവം മക്കളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് പാപത്തിൽ വീഴാതിരിക്കുക മാത്രം അല്ല, വിശുദ്ധി മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ഫലപ്രാപ്തിയുള്ളവരാണെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് നോട്ട് ഹോളിനെസ് അലോൺ ബട്ട് ഫ്രൂട്ട്ഫുൾനെസ് ഓൾസോ ഗോഡ് ഡിസയേഴ്സ് എന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. എങ്കിൽ അപ്പോൾ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നാം സംതൃപ്തി അടഞ്ഞ് ഇരിക്കരുത്. യെസ് വി മസ്റ്റ് ബി ഹോളി. ആ ഗ്രൗണ്ടിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം നാം. ആ ആദ്യം വായിച്ച വചന ഓർമ്മയുണ്ടോ? നൂറുമേനി ഫലം കായ്ക്കണം. മറ്റു ഹൃദയത്തിൽ വീണ വചനങ്ങളൊന്നും ഫലം കായ്ച്ചില്ല. അത് പിശാച് എടുത്തുകൊണ്ടുപോയി, അത് വേരില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി. ഇഹലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും വന്ന് വചനത്തെ ഞെരുക്കി ഫലം പ്രാപ്തിയിലേക്ക് അതിനെ എത്തിച്ചില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ഹൃദയമായിരിക്കണം. അതോടൊപ്പം തന്നെ ദേർ ഷുഡ് ബി ഫ്രൂട്ട്സ് ഫ്രം അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ഫലങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നാം ചില ലോഫുൾ, ചില അനീതിയുമായ റെസ്റ്റ് നാം വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ ദൈവത്തിനായി ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. പോരാട്ടങ്ങളോട് പറയുന്ന യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്റർസെസറി പ്രയർ ഈസ് എ ബാറ്റിൽ. ഈ പ്രയർ, എല്ലാ പ്രയറും ബാറ്റിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു യുദ്ധം ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, മറ്റു വ്യക്തികൾക്ക് വേണ്ടി ഒരു യുദ്ധത്തിന്റെ ഒരു പടയാളികൾ പോലെ നാം പോരാടണമെങ്കിൽ, പ്രാർത്ഥനയിൽ പോരാടണമെങ്കിൽ സ്വാർത്ഥത വെടിഞ്ഞേ അതിന് കഴിയത്തുള്ളൂ. എഫപ്രാസിനെ കുറിച്ച് കൊളോസ് ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വചനം, കൊളോസിയൻസ് 4:12,
നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എഫപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു.
നിങ്ങൾ ശ്രദ്ധിച്ചോ, എഫപ്രാസ് തികഞ്ഞവനാകാനും അവൻ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമാകാനുമുള്ള തീർച്ചയായ പ്രാർത്ഥനയുണ്ട്. പക്ഷേ നിങ്ങൾ, യു എന്നാണ് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയത്. തീർച്ചയായും പൗലോസിന്റെ സാക്ഷ്യമാണ്, പേഴ്സണൽ വിറ്റ്നസ് ആണ് അവന്റെ പ്രാർത്ഥന. അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് തന്റെ സഭ, തന്റെ സഭയിലുള്ളവർ തികഞ്ഞവരാകണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമാകണം, അവർ സ്വാർത്ഥത വെടിഞ്ഞ് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിരിക്കണം. അവൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥനയെങ്കിൽ ഒരു പടയാളിക്ക് മാത്രമേ പോരാടുവാൻ കഴിയുള്ളൂ. സ്വാർത്ഥ ചിന്തകളെ വെടിഞ്ഞ് പ്രാർത്ഥനയിലാണ് ഏറ്റവും കൂടുതൽ സ്വാർത്ഥത കടന്നു വരുവാൻ സാധ്യതയുള്ളതെന്ന് നാം എപ്പോഴും തിരിച്ചറിയണം. സ്വാർത്ഥത പ്രവൃത്തികള, പ്രാർത്ഥന ഒരുവന്റെ ആത്മീയത അളവുകോൽ പ്രാർത്ഥനയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം രഹസ്യത്തിൽ കാണുന്ന പിതാവാണ് തീരുമാനിക്കുന്നത്. സ്തോത്രം, കർത്താവ് കൃപ തരട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ സാദൃശ്യം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ, ഒരു പടയാളിയുടെ സാദൃശ്യമാണ്. ആ പടയാളി സ്വയത്തിന്റെ ചിന്തകളെ പിടിച്ചടക്കിയേ മതിയാവൂ, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിനായി പോരാടുവാൻ അവന് കഴിയത്തുള്ളൂ. അവന്റെ ജീവന കാര്യങ്ങളിൽ, അവന്റെ കാര്യങ്ങളിൽ മാത്രം സ്വയത്തിന്റെ ചിന്തകളിൽ, സ്വന്തം കുടുംബം, സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം, സ്വന്തം ആൾക്കാരുടെ കാര്യത്തിൽ മാത്രം ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പോരാളിയായിട്ട് അവനെ തീരുവാൻ കഴിയത്തില്ല. യുദ്ധമുഖത്ത് അവൻ ഒരിക്കലും നിൽക്കുവാൻ കഴിയത്തില്ല. ഈ സ്വാർത്ഥതയുടെ ചിന്തകളെ നാം പിടിച്ചെടുക്കണം. അതിനാണ് ദൈവം തന്റെ സർവായുധ വർഗത്തെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വചനത്തെ, ദൈവത്തിന്റെ വചനത്തെ നമുക്ക് തന്നിരിക്കുന്നത് അതിനെ ജയിക്കുവാനാണ്. കാരണം ദൈവവചനം തുലനം ചെയ്തിരിക്കുന്നത് ഒരു വാളിനോടാണ്. വാള് യുദ്ധത്തെ കാണിക്കുന്നു. ഇരുവായ്പിലുള്ള ഏത് വാളിനേക്കാളും ജീവനും ചൈതന്യമുള്ളത് വചനമെന്ന ആത്മാവിന്റെ വാള് ദൈവം തന്നിരിക്കുന്ന ഇതിനാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വാള് നമ്മൾ എടുത്തില്ല എങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. വേറെ ഒന്നുമല്ല ദൈവം തന്നിരിക്കുന്നു. രണ്ടാമതായി ഉള്ള സാദൃശ്യം ഒരു അത്ലറ്റ്, ഒരു ഓട്ടക്കാരന്റെ സാദൃശ്യമാണ്. അതിന് നമ്മൾ വായിക്കുന്നത് സെക്കൻഡ് മോസി 2:5 നമുക്ക് വായിക്കാം.
ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായുകയിൽ കിരീടം പ്രാപിക്കയില്ല.
ഓട്ടക്കാരൻ ഓടിയാൽ മാത്രം പോരാ, ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്താൽ മാത്രം പോരാ, ചട്ടപ്രകാരം അക്കോർഡിംഗ് ടു ദ റൂൾസ് ലോഫുള്ളി അല്ലെങ്കിൽ നിയമപ്രകാരം ഓടിയില്ല എങ്കിൽ ബിരുദ പ്രാപിക്കത്തില്ല. പത്രങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരും, മെഡൽ കിട്ടിയത് തിരിച്ചെടുത്തിരിക്കുന്നു. ഒന്നാം സ്ഥാനം ഗുസ്തി ആയിരിക്കാം, റണ്ണിംഗ് റേസ് ആയിരിക്കാം, മാരത്തോൺ ആയിരിക്കാം. പക്ഷെ പറയുന്നു, പിന്നെ അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്ന് കണ്ടതുകൊണ്ട് അവരുടെ മെഡൽ തിരിച്ചെടുത്തിരിക്കുന്നു. പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്. എന്തൊരു നിരാശയായിരിക്കാം, പക്ഷെ ചട്ടപ്രകാരം പോരാടുന്നവർക്കേ ഉള്ളൂ കിരീടം കിട്ടത്തുള്ളൂ. ഷോർട്ട് കട്ടുകൾ ഒരിക്കലും നമ്മെ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും നമ്മെ സഹായിക്കത്തില്ല. ഷോർട്ട് കട്ടുകൾ, ആ അത്ലറ്റ് ഒരു ഷോർട്ട് കട്ട് എടുത്തതാണ്. കാരണം ശരീരത്തിന് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഉത്തേജക മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒത്തിരി എനർജി, ഓട്ടമായിരിക്കാം, ഗുസ്തിയായിരിക്കാം, വെയിറ്റ് ലിഫ്റ്റ് ആയിരിക്കാം, ലഭിക്കും. അത് വെച്ച് നമ്മൾ ആ മാനദണ്ഡം പെട്ടെന്ന് മീറ്റ് ചെയ്തേക്കാം അല്ലേ. എന്നാൽ ശരീരത്തിന് ബലം വേണമെന്നുണ്ടെങ്കിൽ നാളുകളായിട്ടുള്ള പ്രയത്നം ആവശ്യമാണ് അല്ലേ. ഒരു വെയിറ്റ് ലിഫ്റ്റർ എല്ലാ ദിവസവും 4-5 മണിക്കൂർ ജിമ്മിലൊക്കെ പോയി ശാരീരിക അധ്വാനം ചെയ്യുകയും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്ത് ശരീരത്തിൽ ബലം പ്രാപിച്ചിട്ട് വേണം ഈ അത്ലറ്റായിട്ട് അവിടെ പോയി പങ്കെടുക്കുവാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഒരു മരുന്ന്, ഉത്തേജക മരുന്ന് പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് ബലമുണ്ടായിപ്പോയി ഒരു വെയിറ്റ് ലിഫ്റ്ററായി തീർന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ പൊട്ടം പുറത്തൊന്നും അറിയത്തില്ല, ഫസ്റ്റ് പ്രൈസ്. എന്നാൽ അതിനുശേഷം ഒരു ടെസ്റ്റ് വരും, യൂറിൻ സാമ്പിളും ബ്ലഡ് സാമ്പിളും ഒക്കെ ഒന്ന് ടെസ്റ്റിന് അയക്കും. ടെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ റിപ്പോർട്ട് വരും, യെസ് ഡിസ്ക്വാളിഫൈഡ്. കാരണം എന്താണ്? ഇവന്റെ ശരീരത്തിൽ നോർമലായി കാണണ്ടാത്ത ചില കാര്യങ്ങൾ കാണപ്പെടുന്നു, ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. ദൈവജനത്തിലൊരു മാതൃകയാണ്, ഷോർട്ട് കട്ടുകൾ നാം എടുത്താൽ ഡിസ്ക്വാളിഫൈഡ് ആയിത്തീരും. സെൽഫ് കൺട്രോൾ, ഇന്റലിജിയൻസ് നാം പ്രാപിച്ചേ മതിയാവൂ. കൊരിന്ത്യലേഖനത്തിലൊരു വചനമുണ്ട്, 1 കൊരിന്ത്യലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 24-ാം വചനം, 1 കൊരിന്ത്യൻസ് 9:24.
ഓട്ടക്കടത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുന്ന് പ്രാപിക്കുന്നുള്ളൂ, അറിയുന്നില്ലയോ?
താഴോട്ട് വായിച്ചു,
നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുന്നവരിനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തത് പ്രാപിക്കേണ്ടതും തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നതുപോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്.
ഒരു അത്ലറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗത്തിന് ശേഷം ഞാൻ കൊള്ളരുതാത്തവായി തീരുവാൻ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഐ എക്സർസൈസ് സെൽഫ് കൺട്രോൾ ഓവർ മൈ ബോഡി. ഒരു ഷോർട്ട് കട്ടുകളും ഞാൻ എടുക്കുന്നില്ല. എങ്കിൽ മാത്രമേ അംഗത്തില് പൊരുതി ജയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഞാൻ നിശ്ചയമില്ലാത്തവനല്ല വല്ല യുദ്ധം ചെയ്യുന്നത്. ഐ വർക്ക് ഹാർഡ്. ഷോർട്ട് കട്ടുകൾ നമ്മെ എപ്പോഴും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുള്ളതാണ് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ എയിം. എന്നാൽ അതെങ്ങനെയാണ് നല്ല മാർക്ക് വാങ്ങിക്കേണ്ടത്? ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിച്ച് ഹോംവർക്ക് ചെയ്ത് നന്നായി പഠിച്ച്, എന്നാൽ അതിനു പകരം കോപ്പി അടിച്ചാലോ? ഓക്കെ, മാർക്ക് വരുമ്പം നല്ല മാർക്ക് കിട്ടിയേക്കാം. ഒരുപക്ഷെ ഈ ലോകത്തിൽ അവർ കണ്ടുപിടിച്ചില്ലായിരിക്കാം. എങ്കിലും അവൻ അതിൽ ദൈവിക വചനപ്രകാരം പരാജയപ്പെട്ടു പോയി. ഷോർട്ട് കട്ടുകൾ, എത്രയോ ഷോർട്ട് കട്ടുകളാണ് സ്റ്റുഡൻസും ജോലി ചെയ്യുന്നവരൊക്കെ എടുക്കുന്നത്. പെട്ടെന്നൊരു കാര്യം സാധിക്കണം, ഒരു ലോഫുള്ളായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ നിയമത്തെ മറികടക്കുവാൻ കൈക്കൂലിയൊക്കെ കൊടുക്കുമ്പോൾ ഷോർട്ട് കട്ടുകൾ എടുക്കുന്നു. പക്ഷേ അതെപ്പോഴും ദൈവവചനപ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിത്തീരുന്നു. ഒരു ചെറിയ നുണ അല്ലെ, ഒരു ചെറിയ നുണ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ അത് ഡിസ്ക്വാളിഫിക്കേഷനിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ആ ഉത്തേജക മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്വാളിഫൈഡ്. മനുഷ്യർക്കാർക്കും മനസ്സിലാക്കത്തില്ല. എന്നാൽ ഒരു അത്ലറ്റ് എങ്ങനെ ജയം പ്രാപിക്കണം? ഷോർട്ട് കട്ടുകൾ എടുക്കരുത്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ചട്ടപ്രകാരം അക്കോർഡിംഗ് ടു ദ റൂൾസ് വേണം നമ്മൾ ഓടുവാൻ. ഒന്നാമത്തെ ഉദാഹരണം അതിന്റെ 6-ാം വചനം, ഒരു ഹാർഡ് വർക്കിംഗ് ഫാർമർ, 2 Timothy 2:4, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. 3-ാമത്തെ ഉദാഹരണം, ആദ്യത്തെ ഉദാഹരണം ഒരു പടയാളിയുടെ, 2-ാമത്തെ ഉദാഹരണം ഒരു അത്ലറ്റിന്റെ, 3-ാമത്തെ സാദൃശ്യം ക്രിസ്തു ക്രിസ്തുവിന്റെ സാദൃശ്യമാണ് ഒരു കൃഷിക്കാരൻ. കൃഷിക്കാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അധ്വാനിക്കുന്ന കൃഷിക്കാരനെ, ഹാർഡ് വർക്കിംഗ് ഫാർമർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു വിശ്വാസി ഹാർഡ് വർക്കിംഗ് ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങളിൽ ഒരു വചനമുണ്ട്, അതിന്റെ 24-ാം അധ്യായം. ഹാർഡ് വർക്കിംഗ് അല്ലാത്ത ഒരാളെ മടിയൻ എന്ന് വിളിക്കാം. 24-ാം അധ്യായത്തിന്റെ 30 മുതൽ 34 വരെയുള്ള വചനങ്ങൾ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിക്കാം.
ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിനും സമീപയും കൂടെ പോയി. അവിടെ മുള്ളും പടർന്ന് പിടിച്ചിരിക്കുന്നത്, തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപ്പണി പോലെയും വരും.
ഒരു കർഷകനാണ് അവൻ, ഹാർഡ് വർക്കിംഗ് കർഷകനായിരിക്കണം. പക്ഷേ അവൻ അധ്വാനിക്കാതെ അവൻ കിടന്നുറങ്ങിയാൽ അവന്റെ കൃഷിനിലം എങ്ങനെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താണ് അതിന്റെ? ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപം കൂടെ പോയി. അതിന്റെ 31-ാം വചനം, അവിടെ മുള്ള, തറക്കാര, അതെല്ലാം പിടിച്ചിരിക്കുന്നത് കൊണ്ടു, അതിന്റെ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ടു. അതുകൊണ്ട് ഞാൻ ഉപദേശം പഠിക്കുകയാണ്. എന്താണ്? ഞാനൊരു മടിയനായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പറക്കാരെ മുള്ളുമൊക്കെ കാണത്തുള്ളൂ, അതിലെല്ലാം ഇടിഞ്ഞു കിടക്കും. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്കുക, ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യമായിരിക്കും നമുക്ക്. അങ്ങനെ ഒരു കൃഷിക്കാരന് എന്തെങ്കിലും ഫലം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒന്നും ലഭിക്കത്തില്ല. ജെയിംസ് യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാം വചനം,
എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ബലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ.
ഹല്ലേലൂയ. ഹാർഡ് വർക്കിംഗ് ഫാർമർ വളരെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. വിതച്ചിട്ട് ഉടനെ ഫലമുണ്ടാകത്തില്ല, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധ്വാനിച്ച് അതിരാവിലെ എഴുന്നേറ്റ് പോയി അതിനാവശ്യമായ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും. സമയത്ത് കളകളൊക്കെ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കും, മരുന്നടിക്കും, എല്ലാം വെട്ടി സൂക്ഷിക്കും. എങ്കിൽ മാത്രമേ ഉള്ളൂ, ദൈവം അയക്കുന്ന മഴയാണ് നടുന്നവനും നനയ്ക്കുന്നതിന് ഏതുമല്ല വളരെ മാറാക്കുന്നത്, ദൈവമത്രേ. എങ്കിലും ഒരു കൃഷിക്കാരന്റെ നടുക നനയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉത്സാഹത്തോടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ കൊയ്ത്തുകാലത്ത് നമുക്ക് ഫലം ലഭിക്കത്തുള്ളൂ. ദീർഘക്ഷമയോടെ ഇരുന്ന് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ പ്രാപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരായി നാം തീരേണ്ടിയിരിക്കുന്നു. ഒരു കർഷകനെ നോക്കി നാം പഠിക്കേണ്ടതാണ് ഹാർഡ് വർക്കിംഗ് ആൻഡ് പെർസ്യുവറിംഗ്. ദീർഘക്ഷമയോടെ ഇരുന്ന് അവൻ തന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. അപ്പം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ 3 സാദൃശ്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. ദൈവരാജ്യത്തിന്റെ പടനായി തീർന്ന ഒരു വ്യക്തി, നമ്മുടെ എല്ലാം പേരുകൾ ദൈവത്തിന്റെ മിലിട്ടറി കമാൻഡർ ലിസ്റ്റിൽ, മിലിട്ടറി ലിസ്റ്റിൽ നമ്മുടെ എല്ലാം പേരുണ്ട്. വീണ്ടും ജനിച്ച എല്ലാവരുടെയും പേർ അവിടെയുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെല്ലാം ദൈവരാജ്യത്തിന്റെ പടയാളിയാണ്. എന്നാൽ ഒരു പടയാളിക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഞാൻ ചിന്തിക്കുകയായിരുന്നു. പ്രാഥമികമായി സ്വാർത്ഥ ചിന്തകളെ നാം കീഴടക്കാതെ ഒരിക്കലും ദൈവത്തിന്റെ പടയാളിയായി തീരുവാൻ നമുക്ക് കഴിയത്തില്ല. ക്രിസ്തു യേശുവിനെ ശ്രദ്ധിച്ച് അവനിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമതായി, ഒരു അത്ലറ്റ് ഷോർട്ട് കട്ടുകൾ എടുക്കരുത്. നിയമപ്രകാരം പോരാടിയാൽ മാത്രമേ വിരുദ് ലഭിക്കത്തുള്ളൂ. മൂന്നാമതായി, ഒരു ഹാർഡ് വർക്കിംഗ് പെർസ്യുവറിംഗ് ദീർഘക്ഷമയോടെ ഇരുന്ന് ഫലമനുഭവിക്കുന്ന ഒരു കൃഷിക്കാരൻ. ഈ സാദൃശ്യങ്ങൾ നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ കാണിക്കുന്ന സാദൃശ്യങ്ങളാണ്. ഈ സാദൃശ്യങ്ങളെക്കുറിച്ച് നാം എന്താണ് ചെയ്യേണ്ടത്? 1 തിമോത്തി 2:7 വായിക്കാം. അത് പറഞ്ഞ് ഞാൻ എന്റെ വചനങ്ങളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ.
ഹല്ലേലൂയ. ഈ ചിന്ത നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തരുത്. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ സാദൃശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അടുത്തു പറയുന്നു, ഈ പറഞ്ഞ സാദൃശ്യങ്ങളെ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് പ്രയോജനമായി തീരണമെന്നുണ്ടെങ്കിൽ ഈ ചിന്തകളെ ഇവിടെ കൊണ്ട് നിർത്താതെ പിന്നെയും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എങ്കിൽ ദൈവം പ്രവർത്തിക്കും. ഒരു വിത്ത് മാത്രമാണ് ഇവിടെ വിതയ്ക്കപ്പെടുന്നത്, എന്നാൽ ഇത് വീണ്ടും നനയ്ക്കണം, ദൈവം മഴയെ അയക്കും. ഇത് വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രവർത്തിപ്പിക്കുമ്പോഴാണ് 100 മേനി ഫലം കായ്ക്കുന്നതെന്നാണ് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. കേൾക്കുന്ന വചനങ്ങളെ വീണ്ടും, ഈ സാദൃശ്യങ്ങളെ നാം വീണ്ടും ചിന്തിക്കുക, ധ്യാനിക്കുക. ഇവിടെ നാം ചിന്തിക്കേണ്ടത് സത്യസന്ധതയോടെ ആയിരിക്കണം നാം ഇത് ചിന്തിക്കേണ്ടത്. ഞാൻ എവിടെയാണ്, ഈ ദൈവവചനത്തിന്റെ പ്രകാരം നാം എവിടെയാണ്? സത്യസന്ധതയുള്ള എല്ലാവരെയും ദൈവം സഹായിക്കുവാൻ ശക്തിയും ഒരുക്കവും മനസ്സും ഉള്ളവനാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അന്ത്യകാലത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരായുസ് സ്വർഗീയ പൗരന്മാരാണ് നാം എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിൽ വിലയുള്ള കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മൾ എങ്ങനെയുള്ള മനോഭാവം വെച്ചു പുലർത്തണമെന്ന് ദൈവത്തിന്റെ വചനം സാദൃശ്യങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നാം വീണ്ടും ചിന്തിക്കുക, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നാം എവിടെയാണ് ആയിരിക്കുന്നത്, ഏതവസ്ഥയിലാണ് ആയിരിക്കുന്നത്, എന്താണ് ക്രമീകരണം വരുത്തേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കും. അത് നാം അനുസരിക്കുകയാണെങ്കിൽ നാം കർത്താവിന്റെ വരവിൽ തേജസ്സോടെ നിൽക്കുന്നവരായിരിക്കാം. വിശുദ്ധി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ഫലങ്ങളും ധാരാളമായി ഉണ്ടാകും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ച വചനങ്ങളെ പിശാച് എടുത്തുകൊണ്ട് പോകാതെ കർത്താവ് ഇഹലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ വന്ന് ഞെരുക്കിക്കളയാതെ, വേര് വളരുവാൻ സമയം കൊടുക്കാതെ പോകുന്ന അവസ്ഥകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർത്താവ്, നൂറുമേനി ഫലം കായ്ക്കുവാൻ നിന്റെ മഴയെ അയക്കണമെന്ന്, നിന്റെ ആത്മാവിന്റെ മഴയെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സത്യസന്ധതയോടുകൂടി ഞങ്ങളെ വീണ്ടും ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിച്ച മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്